ഞാൻ ക്രിസ്തുവിൽ ആയതിനാൽ ദൈവം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു.
മനസ്സിന്റെ ഉൾത്തട്ടിൽ ഒരു ശൂന്യതാ ബോധം അനുഭവപ്പെടുമ്പോൾ, അറിവും അഭിപ്രായങ്ങളും ആശയ സംഘടനകൾ സൃഷ്ടിക്കുമ്പോൾ, മനസ്സിന്റെ വിങ്ങലുകൾ ഉള്ളതുപോലെ പങ്കുവയ്ക്കുവാൻ കഴിയുന്ന ഒരു ആത്മാർത്ഥ സുഹൃത്തിനായി ആരും ആഗ്രഹിച്ചു പോകുന്നു. ഫലമോ? നിരാശ. ഈ നിരാശയകറ്റി ജീവിതം ആനന്ദവും അർത്ഥപൂർണവുമാക്കുവാൻ, മനുഷ്യന്റെ പാപത്തിനു പകരം മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നല്ല സഖിയായ യേശു കർത്താവിന് മാത്രമേ കഴിയൂ. അവന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ സത്യവേദ പുസ്തകത്തിന് നമ്മെ ഈ സ്നേഹനാഥനായ യേശു കർത്താവിലേക്ക് നയിക്കുവാൻ കഴിയും. തിരുവചനം സ്വന്ത ഭവനത്തിൽ ഇരുന്നുകൊണ്ട് വളരെ കൃത്യമായും ചിട്ടയായും വ്യക്തമായും പഠിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പഠന പരിപാടിയാണ് ജീവസന്ദേശം. മിസ്റ്റർ ജോർജ് ഫിലിപ്പ് നയിക്കുന്ന ഈ പഠന പരിപാടിയിലേക്ക് ഇന്നും താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധിച്ചാലും
ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ പഠിച്ചു കഴിഞ്ഞല്ലോ. 4 മുതലുള്ള വാക്യങ്ങൾ, 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഒരു നിർത്തില്ലാതെ പോയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ അത് വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4 മുതൽ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൌജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൌലോസിന്റെ ഒരു പാട്ടാകുന്നു നാം അവിടെ കാണുന്നത്. എല്ലാം ദൈവനാമമഹത്വത്തിനാകയാൽ പൌലോസ് ഈ അതിമഹത്തായ സ്തുതിഗീതം പാടുകയാണ്. സ്തോത്രത്തിന്റെ മനോഹര ഗാനം. എല്ലാം അവിടുത്തെ കൃപയുടെ അടിസ്ഥാനത്തിലാകുന്നു ചെയ്തിരിക്കുന്നത്. അവസാനമോ? ദൈവമഹത്വം. ആരംഭം കൃപയും ധാരണ ദത്തെടുക്കലും മൊത്തത്തിൽ അവന്റെ മഹത്വത്തിനു വേണ്ടിയുമത്രേ. പ്രിയനായവനിൽ അവൻ നമ്മെ അംഗീകരിക്കുവാൻ ഇടവരുത്തി. ആരാണീ പ്രിയനായവൻ? അത് കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാനിരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഈ പറഞ്ഞത് യേശു ക്രിസ്തു തന്നെയാണ്. ദൈവം വിശ്വാസിയെ ക്രിസ്തുവിൽ കാണുന്നു. എന്നിട്ട് തന്റെ സ്വന്തം പുത്രനെ കൈക്കൊള്ളുന്നതുപോലെ തന്നെ അവൻ ആ വിശ്വാസിയെ കൈക്കൊള്ളുന്നു. അത് ആശ്ചര്യകരം തന്നെ. ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ പോകുന്നതിന്റെ ഒരേ ഒരു അടിസ്ഥാനം അത് മാത്രമാണ്. എന്റെ മിടുക്കും പറഞ്ഞ് എനിക്ക് അവിടെ നിൽക്കുവാൻ സാധ്യമല്ല. എന്നെ കൈക്കൊണ്ടിരിക്കുന്നത് പ്രിയനായവനിൽ മാത്രമാണ്. ഞാൻ ക്രിസ്തുവിൽ ആയതിനാൽ ദൈവം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതുപോലെ തന്നെ എന്നെയും സ്നേഹിക്കുന്നു. യേശു പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അങ്ങനെ പിതാവായ ദൈവം ത്രിവിധ പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ പുത്രന്റെ സ്ഥാനത്തേക്ക് മുൻനിയമിച്ചു, പ്രിയനായവനിൽ അവൻ നമ്മെ കൈക്കൊള്ളുവാനിടയാക്കി. സകലതും അവന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കുവേണ്ടിയാകുന്നു എന്നാണ് നാം കാണുന്നത്. സ്തോത്രവും സ്തുതിയും ലഭിക്കുന്നവൻ അവനാകുന്നു, ഇതെല്ലാം ചെയ്തവൻ അവനാകുന്നു. ഇതെല്ലാം താങ്കളുടെ നന്മയ്ക്കും എന്റെ നന്മയ്ക്കും വേണ്ടിയാണ്. ഇത് വെളിപ്പെടുത്തുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇതിൽ സന്തോഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് പ്രയോജനമുള്ളതാകിയാൽ ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു. ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് നാം എത്രമാത്രം സംസാരിക്കേണ്ടിയിരിക്കുന്നു. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഭൂതകാല നിത്യതയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, മുൻനിയമിച്ചു, പ്രിയനായവനിൽ അംഗീകരിച്ചു. ഇനിയും നാം നിത്യതയിൽ നിന്നും സമയത്തിലേക്ക് നീങ്ങുകയാണ്. അതെ, പിതാവായ ദൈവത്തിന്റെ പദ്ധതികൾ ക്രിസ്തുവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ള ആ സമയത്തേക്ക്, അവൻ സഭയുടെ പണിക്കായി സ്ഥലത്തേക്കും കാലത്തേക്കും ഇറങ്ങി വരുന്നു. 1900 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിൽ വന്നു പിറന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാകുന്നു. ദൈവം മനുഷ്യനായി തീർന്നു. 33 വർഷം ഈ ഭൂമിയിൽ ആയിരുന്നതിന് ശേഷം അവനൊരു ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, ശാരീരികമായി ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ദൈവവചനം നമുക്ക് നൽകുന്ന ചരിത്ര വസ്തുതകൾ അവയത്രേ. അവൻ ഇവിടെ ആയിരുന്നപ്പോൾ അവൻ നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പ് അവന്റെ രക്തത്താലായിരുന്നു. ഇന്ന് അധികം പ്രസിദ്ധി ലഭിക്കാത്ത ഒരു കാര്യമത്രേ ഇത്. മിക്കവാറും ജനങ്ങൾക്ക് ആവശ്യം മനോഹരമായ ഒരു മതമാണ്, തങ്ങളുടെ സുന്ദരമായ സ്വഭാവത്തിനുതകുന്ന മതം. ക്രിസ്തുവിന്റെ ക്രൂശ് ഈ പറഞ്ഞ സൌന്ദര്യത്തിന് യോജിക്കുന്നതല്ല. ഇത് മനുഷ്യന്റെ അഹങ്കാരത്തിന് യോജിക്കുന്നതല്ല. അങ്ങനെ പറയുന്നത് തീരെ അങ്ങ് താണ ഒരവസ്ഥയാകുന്നു എന്നത്ര പലരും ചിന്തിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇന്ന് പല ക്രിസ്തീയ സഭകൾ പോലും മനുഷ്യന്റെ പഴയ സ്വഭാവത്തിന് ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് സംസാരിക്കാറ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ച് താൽപര്യമായി സംസാരിക്കാറില്ല. അത് അവജ്ഞയുളവാക്കുന്നതായിട്ടാണ് ചിന്തിക്കുന്നത്. ലോകത്തിലുള്ള സകല വിഷയങ്ങളെക്കുറിച്ചും പ്രസംഗിക്കുക, താങ്കൾക്ക് കൈയടി കിട്ടുമെന്ന് തീർച്ചയാണ്. എന്നാൽ പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും, അതേ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ സാധ്യമായ രക്ഷയെക്കുറിച്ചും സംസാരിച്ചാൽ ആകത്തെറ്റും അത് ബാലിശമായ ചിന്തയാകുന്നു എന്ന് സമർത്ഥിക്കുവാൻ പോലും പലർക്കും മടിയില്ല. യേശുവിന്റെ രക്തം ആർക്കെങ്കിലും വെറുപ്പുളവാക്കുന്നതെങ്കിൽ അതിന് കാരണം അവർ തങ്ങളുടെ പാപത്തിന്റെ ഗൌരവം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നതത്രേ. പാപത്തെ ഇന്നും സുന്ദരമായ കാര്യമായി പരിഗണിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു പട്ടണത്തിലെ ഒരു വലിയ പള്ളിയിൽ പുതുതായി വന്ന അച്ഛനെ കാണുവാൻ വന്ന അനേകരിൽ ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു. സംസാരിച്ച കൂട്ടത്തിൽ ഈ ദമ്പതികൾ അച്ഛനോട് സൂചിപ്പിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രവർത്തിച്ച അച്ഛൻ എപ്പോഴും ക്രിസ്തുവിന്റെ രക്തത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചുമൊക്കെ മാത്രമേ സംസാരിക്കുമായിരുന്നുള്ളൂ. അച്ഛനെങ്കിലും ഈ രക്തത്തിന് അധികം ഊന്നൽ കൊടുക്കുകയില്ല എന്ന് ഞങ്ങൾ ആശിക്കുന്നുവെന്ന്. അതിന് ആ അച്ഛൻ നൽകിയ മറുപടി, ഞാൻ ആ കാര്യത്തിന് അധികം ഊന്നൽ കൊടുത്ത് സംസാരിക്കില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്കുറപ്പ് തരുന്നു. അത് കേട്ട ആ ദമ്പതികൾ തങ്ങളുടെ കാര്യം സാധിച്ചു എന്ന ചിന്തയിൽ പുഞ്ചിരിയോടെ അച്ഛന് നന്ദി പറയുവാൻ വായ് തുറക്കുന്നതിനു മുൻപ് അച്ഛൻ തുടർന്നു, ഒരു മിനിറ്റ് നിൽക്കണേ. ഈ പറഞ്ഞ വിഷയം എത്ര പറഞ്ഞാലും അധികമാകില്ല എന്നതുകൊണ്ടാണ് ഞാൻ അപ്രകാരം പറഞ്ഞതെന്നുപോലും. എന്നിട്ട് അദ്ദേഹം ക്രിസ്തുവിന്റെ രക്തത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി സംസാരിക്കുവാൻ തുടങ്ങി. അത് മനുഷ്യർക്ക് വെറുപ്പുളവാക്കുന്നതാകാം, എന്നാൽ അവന്റെ രക്തത്തിനാൽ ആണ് നമുക്ക് വീണ്ടെടുപ്പ് സാധിച്ചത്. പിതാവായ ദൈവം സഭയുടെ രൂപരേഖ തയ്യാറാക്കിക്കഴിഞ്ഞു. ആണികളാൽ തുളയ്ക്കപ്പെട്ട കരം കൊണ്ട് സഭയ്ക്ക് രൂപം നൽകുവാൻ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു മൃഗത്തെ ബലിയർപ്പിക്കുന്നതിലൂടെ പാപപരിഹാരം സാധിക്കുന്നതിനെക്കുറിച്ചാണ് പഴയ നിയമം മൊത്തത്തിൽ സംസാരിക്കുന്നത്. എന്നിരുന്നാലും ഇത് പാപത്തെ നീക്കിക്കളയുന്നില്ല. ക്രിസ്തുവിന് മാത്രമേ അത് സാധിക്കൂ. എബ്രായ ലേഖനകർത്താവ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അത് നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്ന പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചുവരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അവനിൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അവനിൽ പ്രിയനായവനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതെ, യേശുക്രിസ്തുവിനെ നമ്മെ പ്രിയനായവനിൽ അംഗീകരിച്ചിരിക്കുകയാണ്. അതെ, ക്രിസ്തുവിൽ. ക്രിസ്തുവിന്റെ പ്രാഥമികമായ പ്രവർത്തനമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. വീണ്ടെടുപ്പ് എന്നുള്ളതാണ് ഈ വാക്യത്തിലെ പ്രധാന ചിന്ത. ഈ കാരണത്താലാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യപുത്രന് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് എന്ന് നമ്മ താഴെ സുവിശേഷത്തിൽ വായിക്കുന്നു. താങ്കളുടെ വീണ്ടെടുപ്പിനും എന്റെ വീണ്ടെടുപ്പിനും ഒരു വില കൊടുക്കുവാനാണ് അവൻ വന്നത്. നാമെല്ലാം പാപത്തിന്റെ അടിമകളായിരുന്നു. അവൻ നമ്മെ വിടുവിക്കുന്നതിനും നമുക്ക് വേണ്ടി ഒരു വില നൽകി നമ്മെ സ്വതന്ത്രർ ആക്കുന്നതിനും വന്നു. വീണ്ടെടുപ്പ് എന്ന് നമ്മുടെ ഭാഷയിൽ തർജ്ജിമ ചെയ്തിരിക്കുന്ന പദത്തിന് ഗ്രീക്കിൽ മൂന്ന് വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പദത്തിന്റെ അർത്ഥം അടിമച്ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക അല്ലെങ്കിൽ ചന്തസ്ഥലത്തുനിന്ന് എന്തും വാങ്ങുന്നതിനെ കാണിക്കുന്നതാകും. ഒരു ദിവസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി ചന്തയിലേക്ക് പോയ ഒരു വ്യക്തിയുടെ ചിത്രം ഇവിടെ ലഭിക്കുന്നു. ഈ വ്യക്തി കുറെ പച്ചക്കറികൾ കാണുന്നു, അതിന് പണം കൊടുത്ത് അത് വാങ്ങുന്നു, മീൻ വാങ്ങുവാനായി പണം കൊടുത്തത് വാങ്ങുന്നു, അങ്ങനെ പലതും. പണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ആ വാങ്ങിച്ച ആളിന്റേതായി. ഈ പറഞ്ഞ പദത്തിലെ ഒരു ചിന്ത വില കൊടുത്ത് കൊണ്ടുപോകുക എന്നതത്രേ. 1 കൊരിന്ത്യർ 6:19-20 വാക്യങ്ങളിൽ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ പറഞ്ഞതത്രേ. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ പദത്തിന്റെ അർത്ഥം സ്വന്തം ഉപയോഗത്തിനായി വാങ്ങുക എന്ന ധ്വനി വരത്തക്കവണ്ണമാണ്. ചന്തയിൽ നിന്നും വില കൊടുത്തു വാങ്ങുക എന്നത്രേ. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം തന്നെ വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് ചന്തയിൽ പോയി സാധനങ്ങൾ വാങ്ങി അടുത്ത ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാവുന്നതാണ്. സ്വന്ത ഉപയോഗത്തിനല്ലാതെയും വില നൽകി വാങ്ങാം എന്ന് ചുരുക്കം. എന്നാൽ ചന്തസ്ഥലത്ത് നിന്നും സാധനങ്ങൾ വാങ്ങുകയും അതൊരിക്കലും വിൽക്കാതെ സ്വന്തം ഉപയോഗത്തിനായി സൂക്ഷിക്കുകയും ചെയ്യുക എന്നാണ് രണ്ടാമത്തെ അർത്ഥം. ഗലാത്യലേഖനം 3:13 വാക്യത്തിൽ നാം ഈ അർത്ഥമാണ് കാണുന്നത്. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്കുവേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇതിന്റെ അർത്ഥം ക്രിസ്തു നമ്മെ വീണ്ടെടുത്ത് ഇനിയും നമ്മെ വിൽക്കുവാനായി അവൻ വെക്കുകയില്ല. അവൻ ആ വില നൽകി. അവൻ വിൽപ്പന സ്ഥലത്ത് നിന്നും നമ്മെ മാറ്റി. നാം അവനുള്ളവരാണ്, വീണ്ടെടുക്കപ്പെട്ടവർ, എന്നേക്കും കർത്താവിന്റെ സ്വന്തമാണ്. അവരെ അടിമച്ചന്തയിൽ വിൽക്കുവാൻ ഇനി ഒരിക്കലും കൊണ്ടുപോകുകയില്ല എന്ന്. വീണ്ടെടുപ്പിനെ കാണിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മൂന്നാമത്തെ പദത്തിന്റെ അർത്ഥം നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 7-ാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ അർത്ഥമാണ്. അതിന്റെ അർത്ഥം ഒരു വ്യക്തിയെ സ്വതന്ത്രനാക്കി വിട്ടയക്കുവാൻ ആവശ്യമായ വിമോചന ദ്രവ്യം നൽകി സ്വതന്ത്രനാക്കി അയക്കുക എന്നത്രേ. ലൂക്കോസിന്റെ സുവിശേഷം 21:28 ഇതേ അർത്ഥമാണ് നാം കാണുന്നത്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലപൊക്കുവീൻ. വീണ്ടെടുക്കപ്പെട്ടവർ ഇന്ന് പാപത്തിന്റെ കുറ്റത്തിൽ നിന്നും ശക്തിയിൽ നിന്നും സ്വതന്ത്രരാണ്. അവസാനമായി ഉൽപ്രാപണത്തിൽ അതിന്റെ സാന്നിധ്യത്തിൽ നിന്നും സ്വതന്ത്രരാകും. ന്യായപ്രമാണം, പാപം, അധർമ്മം, പാരമ്പര്യങ്ങൾ ഇവയിൽ നിന്ന് നാം സ്വതന്ത്രരായിരിക്കുന്നു. വീണ്ടെടുപ്പ് എന്നുള്ളത് അനുഗ്രഹീതമായൊരു വാക്കാണ്. ചന്തസ്ഥലത്തേക്ക് പോയി പണം കൊടുത്തു വാങ്ങുക എന്ന അർത്ഥം മാത്രമല്ല, സ്വന്തം ഉപയോഗത്തിനായി വില കൊടുത്തു വാങ്ങുക, ഒരിക്കലും ആർക്കും വിൽക്കാതിരിക്കുക എന്നും മാത്രമല്ല, വില നൽകി നമ്മെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി വിടുക എന്ന അർത്ഥവും ഉൾക്കൊള്ളുന്നു. ഒടുവിലത്തെ അർത്ഥം ഒരു അടിമയെ അടിമത്വത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങി സ്വതന്ത്രനാക്കി വിടുക എന്നതത്രേ. ഈ വാക്യത്തിൽ നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥമാണ്. മനുഷ്യൻ പാപത്തിന് കീഴ് വിൽക്കപ്പെട്ടവനായി പാപത്തിന്റെ ബന്ധനത്തിലാണ്. ഇത് സത്യമാണെന്ന് മനസ്സിലാക്കുവാൻ ചുറ്റും നോക്കുകയേ വേണ്ടു. മനുഷ്യൻ നശിച്ച് ചീഞ്ഞ് അഴുകിയ വിധത്തിലുള്ള പാപിയാണ്. പാപം ചെയ്യുക എന്നതല്ലാതെ അവനെക്കൊണ്ട് മറ്റൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. അവൻ പാപത്തിന്റെ അടിമയാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ വില നൽകുവാനാണ് ക്രിസ്തു വന്നത്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും എന്ന് യേശു പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയത് അതത്രേ. വീണ്ടെടുപ്പ് അവന്റെ രക്തത്താൽ അത്രേ. അതത്രേ അവൻ നൽകിയ വില. 1 പത്രോസ് 1:18-19 നാം വാക്യങ്ങളിൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെക്കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ ഇത് നിങ്ങൾ അറിയുന്നുവല്ലോ. വെള്ളിയേക്കാളും പൊന്നിനേക്കാളും വളരെയേറെ വിലയുള്ളതാണ് ക്രിസ്തുവിന്റെ രക്തം. ഒരു കാര്യം എന്തെന്നാൽ അത് അധികം ഇല്ലെന്നതത്രേ. കുറച്ചു മാത്രമുള്ള ഏതൊരു സാധനത്തിനും വില കൂടുതലാകുകയാണല്ലോ പതിവ്. എന്നാൽ ഇവിടെ വില കൂടിയതിന്റെ കാരണം അതല്ല. ദൈവത്തിന്റെ വിശുദ്ധ പുത്രനായ യേശുക്രിസ്തുവിന്റെ ഒരു തുള്ളി രക്തം ഈ ഭൂമുഖത്തുള്ള സകല പാപികളെയും രക്ഷിപ്പാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. ആ പാപി ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും വേണം എന്നുള്ളത് സത്യമാണ്. അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. അങ്ങനെ അവൻ രക്ഷിക്കുന്നതിന്റെ കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള പ്രമാണമാണ്. ഇതൊരു പഴയ നിയമ തത്വമാണ്. ഇത് ആദാം മുതൽ ഭൂമിയിൽ ജനിക്കുവാൻ പോകുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യനു വരെ പ്രയോജനപ്പെടുത്താവുന്ന കാര്യമത്രേ. നമ്മെ ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുകയാണ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല അതിന് നമ്മെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല. പിന്നെയോ, ക്രിസ്തുയേശുവിന്റെ വിലയേറിയ രക്തം കൊണ്ട്. പാപമോചനം വീണ്ടെടുപ്പല്ല, വീണ്ടെടുപ്പിന്റെ ഫലമാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതിനു മുൻപ് ക്രിസ്തു അതിന്റെ അവകാശങ്ങളെ സംതൃപ്തമാക്കി, അവ അത് ക്രൂശിൽ താൻ നിറവേറ്റി. രക്തം ചൊരിയുന്നതിൽ ആശ്രയിച്ചാണ് പാപമോചനം ഇരിക്കുന്നത്. പാപത്തിന്റെ ശിക്ഷയ്ക്കുള്ള വില നൽകുന്നതിനെ ആശ്രയിച്ചാണ് പാപമോചനം. ക്രിസ്തുവിന്റെ മരണവും അവന്റെ രക്തം ചിന്തിയതുമാണ് പാപമോചനത്തിന്റെ അടിസ്ഥാനം. അതുകൂടാതെ പാപമോചനം സാധ്യമല്ല. ഇവിടെ മനുഷ്യൻ ക്ഷമിക്കുന്നതും ദൈവം ക്ഷമിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നാം അറിഞ്ഞിരിക്കണം. അവ രണ്ടും ഒന്നല്ല. മാനുഷികമായ ക്ഷമ ഒരു ശിക്ഷ അർഹിക്കുന്ന എന്ന അടിസ്ഥാനത്തിന്മേലായിരിക്കും. ആ ശിക്ഷ അടിച്ചേൽപ്പിക്കുന്നതുമല്ല. ആ കണക്ക് അതുപോലെ അങ്ങ് മായ്ച്ചു കളയുന്നു എന്ന അർത്ഥമാണ് ഇവിടെയുള്ളത്. മനസ്സിലായല്ലോ. ദൈവം വിശുദ്ധനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് ദൈവീക ക്ഷമ എപ്പോഴും ശിക്ഷ നടപ്പാക്കുന്നതിലും പിഴയടയ്ക്കുന്നതിലും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. മാനുഷിക ക്ഷമ ശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് തന്നെ വന്നിരിക്കും. ദൈവീക ക്ഷമ ശിക്ഷ നടപ്പാക്കുന്നതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. വെറുതെ വിട്ടിട്ടുള്ള കളി ഇല്ലെന്ന് മനസ്സിലായോ. പാപത്തെ ചെറുതാക്കി കാണിക്കുന്ന ഇടപാടില്ല. നമ്മുടെ നിയമ സംവിധാനം മൊത്തം പലപ്പോഴും തകർന്നിരിക്കുന്നതിന്റെ കാരണം ഇതത്രേ. ഗൌരവമായ ശിക്ഷ നൽകാത്തതിനാലാണ് ക്രമസമാധാന നില തകരുന്നത്. ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെടുവാൻ ആവശ്യം പോലെ മാർഗങ്ങളുണ്ടല്ലോ. മാനുഷിക ക്ഷമയും നിയമത്തിന്റെ നീതിയും തമ്മിൽ ഒരു ചിന്താക്കുഴപ്പമുണ്ട്. തെറ്റിനെ തെറ്റെന്ന് കണ്ട് ശിക്ഷിക്കാത്ത നിയമപാലകരുടെ ചിന്താഗതി കൊണ്ട് സമൂഹം മൊത്തത്തിൽ കഷ്ടപ്പെടുന്നു. ഒരു കൊലപാതകിയെ വെറുതെ വിടുന്നതിലൂടെ തങ്ങൾ ഔദാര്യമതികളാകുകയാണെന്ന് ചിന്തിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിക്കാർ, തെറ്റിയ ചിന്താഗതിക്കാർ അവർ സമൂഹത്തെ നശിപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നിയമത്തിന്റെ നീതി എപ്പോഴും ഒരു ശിക്ഷ ആവശ്യപ്പെടുന്നു. ഒരിക്കൽ ഒരു ന്യായാധിപൻ പറയുന്നത് കേട്ടു, ദൈവത്തിന് ക്ഷമിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? എന്നാൽ ദൈവം പിഴ അടച്ചതിന് ശേഷമാണ് ക്ഷമിച്ചത് എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കാതെ പോയി. ഈ പറഞ്ഞ ന്യായാധിപൻ പിഴ അടയ്ക്കുവാൻ ശിക്ഷ വാങ്ങുവാൻ തയ്യാറാണോ? ചെയ്ത തെറ്റിന് സ്വയമായോ ഒരു പകരക്കാരനോ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഒരു ശിക്ഷ നടപ്പാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നീതിമാനായ ദൈവം ക്ഷമിക്കുന്നത്. എന്നാണ് ശിക്ഷ നടപ്പാക്കിയത്? 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു തന്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞപ്പോൾ. തീർച്ചയായും അത് അത്ര രസകരമായ കാര്യമല്ല. ഇന്നത്തെ പച്ചപരിഷ്കാരി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മനുഷ്യൻ അത് കേൾക്കുവാൻ അത്ര സുഖം തോന്നുകയില്ല. തീർച്ചയായും അങ്ങനെ തോന്നുവാൻ വഴിയില്ല. കാരണം തന്റെ പാപം അത്രയ്ക്ക് മോശമാകുന്നു എന്ന് മനുഷ്യൻ കരുതുന്നില്ല. ഈ സുവിശേഷമൊക്കെ പഴയ കഥകളാണെന്ന് അവൻ ചിന്തിക്കുന്നു. താൻ സംസ്കാര സമ്പന്നനാകുന്നു എന്ന് കാണിക്കുവാൻ മനുഷ്യൻ പാടുപെടുകയാണ്. താൻ മര്യാദക്കാരനും വളരെ ബുദ്ധിശാലിയുമാണെന്നത്രേ മനുഷ്യൻ ചിന്തിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം നഷ്ടപ്പെട്ടവരാണ്, നശിച്ചവരാണ്, നരകത്തിന് വിധിക്കപ്പെട്ട പാപികളാണ്. ശിക്ഷ നടപ്പാക്കുന്നതുവരെ ദൈവത്തിന് നമ്മോട് ക്ഷമിക്കുവാൻ സാധ്യമല്ല. സുവാർത്ത എന്തെന്നാൽ ശിക്ഷ നടപ്പാക്കി പിഴയടച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടത്രേ ദൈവവചനത്തിൽ ക്രിസ്തുവിന്റെ രക്തത്തിലൂടെ മാത്രം പാപക്ഷമ എന്ന കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. പാപക്ഷമ ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാണ്. ഇങ്ങനെയാണ് ആ രക്തത്തിന്റെ വില നാം അറിയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് വീണ്ടും ആവർത്തിക്കട്ടെ, താങ്കൾ ആരുമല്ലാത്ത ഒന്നുമല്ലാത്ത ഒരാളായി ക്രിസ്തുവിങ്കിലേക്ക് വരിക. അവൻ താങ്കളെ വല്ലതുമാക്കട്ടെ. താങ്കളുടെ പാപങ്ങൾ താങ്കളോട് ക്ഷമിക്കുവാൻ അവന് കഴിയും. കാരണം താങ്കളുടെ പാപങ്ങളുടെ പിഴ അവൻ അടച്ചു കഴിഞ്ഞു. നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുവാനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 46-47 വാക്യങ്ങളിൽ ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. കൊലോസിലേഖനം 1 14 വാക്യത്തിൽ പൌലോസും പറയുന്നത് അതുതന്നെയാണ്, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശു പൌലോസിനെ കണ്ടുമുട്ടിയപ്പോൾ യേശു അവനോട് ജാതികളുടെ അടുത്തേക്ക് പോകുവാൻ പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 26 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞതും ക്രൂശിലെ അവന്റെ മരണവുമാണ് പാപക്ഷമയുടെ അടിസ്ഥാനം. ഇതുകൂടാതെ മറ്റൊന്നുമില്ല. ശിക്ഷ നടപ്പാക്കാതെ പിഴയടയ്ക്കാതെ ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ അതിക്രമങ്ങൾ എന്നതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഒരു കുറ്റം അഥവാ ലംഘനം അല്ലെങ്കിൽ വഴിതെറ്റുക എന്നൊക്കെയാണ്. റോമലേഖനം 5 അധ്യായത്തിന്റെ 15 വാക്യത്തിൽ മനുഷ്യന്റെ ആദ്യത്തെ ആ പാപത്തെ ലംഘനം എന്ന് പൌലോസ് വിശദീകരിച്ചിരിക്കുന്നു. റോമലേഖനം 4 അധ്യായത്തിന്റെ 24 അവൻ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. അതിക്രമങ്ങൾ എന്നാൽ മനുഷ്യന്റെ മേൽ ആരോപിക്കാവുന്ന പാപങ്ങളുടെ മൊത്തം പട്ടിക ഉൾപ്പെടുന്നതാണ്. ക്രിസ്തു തന്റെ സ്വന്തം രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയതാണ് ഇത്. എന്നിട്ട് നമ്മുടെ പാപത്തിന്റെ പിഴ അവനടച്ചു. അതെ, ശിക്ഷയ്ക്ക് മാത്രം യോഗ്യരായിരുന്ന നമ്മെ, അതും നിത്യനരകത്തിനു വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന പാപികളായ നമ്മെ, ക്രിസ്തു യേശു തന്റെ ജീവൻ മറുവിലയായി നൽകി വീണ്ടെടുത്തു. അവൻ നമ്മെ തനിക്കായി വീണ്ടെടുത്തു. അവൻ നമ്മെ സ്വതന്ത്രരാക്കി. ഈ മഹൽ പദവി അനുഭവിക്കുന്ന ഓരോരുത്തർക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരായി കഴിയുന്നിടത്തോളം സംഘർഷപൂരിതമായ ഒരവസ്ഥ വേറെ എന്താണ്? എന്നാൽ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആരുടെയും അടിമത്തത്തിൽ കഴിയേണ്ടവരല്ല നാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ അവകാശികളായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെട്ടവരല്ല എങ്കിൽ അത് ദൈവത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടൊന്നും സാധിക്കില്ല. അത് നമ്മുടെ തന്നെ കുറവാണ്. ദൈവം നമ്മെ സ്വതന്ത്രരാക്കി. നാം എത്രമാത്രം ആ സ്വാതന്ത്ര്യം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. അത് നാം ചെയ്യേണ്ട കാര്യമാണ്. അത് നാം ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായും കുറവ് നമ്മുടെ ഭാഗത്താണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം ചിന്തിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ഇന്ന് നൽകിത്തന്ന അതിമഹത്തായ ചിന്തകൾക്കായി സ്തോത്രം. സ്വാതന്ത്ര്യത്തിനായി നീ ഞങ്ങളെ വിളിച്ചു. നീ ഞങ്ങളെ സ്വതന്ത്രരാക്കി. അവിടുന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഞങ്ങളെ സ്വതന്ത്രരാക്കി. ഇന്നും ഞങ്ങൾ പലതിന്റെയും അടിമകളായി കഴിഞ്ഞുപോകുന്ന കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. വാസ്തവമായും സ്വാതന്ത്ര്യം എന്തെന്ന് രുചിച്ചറിഞ്ഞ് അത് അനുഭവിച്ച് മുൻപോട്ട് പോകുവാൻ മാത്രമല്ല അനേകരെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. വചനം കേട്ട ഓരോരുത്തരെ അതിനായി ശക്തീകരിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
എഫ് എസ് ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378. എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ആരാധനയ്ക്കു നീ യോഗ്യനേ, ആരാധനയ്ക്കു നീ യോഗ്യനേ.